بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. نمري كوديرتم صالحا يعملاي الله سيقريكم ورغتي نالي بردفل بردفل درالم بردفل نلقى بردنا സൽക്കർമ്മമായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കിതാബു തൗഹീദിൽ നിന്ന് ഏതാനും ചില ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് ഈ ക്ലാസ് ഹദീസിലെ അവസാനത്തെ ക്ലാസ്സായിരിക്കും. നമ്മൾ ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് 10 ഹദീസുകൾ പഠിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ ക്ലാസ്സിന് ശേഷം ഇൻഷാ അള്ളാ നമ്മൾ പഴയതുപോലെ വീണ്ടും ഖുർആൻ തഫ്സീറിലേക്ക് മടങ്ങുന്നതാണ് ഇൻഷാ അള്ളാ. അങ്ങനെ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് 10 ഹദീസുകൾ പഠിക്കുവാനും അതിൻ്റെ അർത്ഥം വിശദീകരണം പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കാൻ ഒരു ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാ. കിതാബുൽ ഈമാൻ, കിതാബുൽ തൗഹീദ് ഈ രണ്ട് പ്രധാന അധ്യായങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ചില ഹദീസുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട, സംസാരവുമായി ബന്ധപ്പെട്ട ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കും, അതുപോലെ തന്നെ മറ്റു മലായിക്കത്തുകളോടും സംസാരിക്കും. അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ സിഫത്താകുന്നു. അല്ലാഹുവിന്റെ സിഫത്ത് മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല അല്ലാഹുവിന്റെ സംസാരം. ഇത് ജഹ്മിയാക്കൾ മുഅ്തസില പോലെയുള്ള വഴികേടിലായ ചില ആശയക്കാർക്കുള്ള മറുപടിയായിരുന്നു. ജഹ്മികൾക്ക് തന്നെ മറുപടിയായിട്ട് ഇമാം ബുഖാരി റഹ്മഹുള്ള ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? ഖൽഖു അഫ്ആലിൽ ഇബാദ്. ഇമാം ബുഖാരി റഹ്മഹുള്ള എഴുതിയൊരു ഗ്രന്ഥത്തിന്റെ പേരാണ് ഖൽഖു അഫ്ആലിൽ ഇബാദ്. എന്താണ് സൃഷ്ടികളുടെ കർമ്മങ്ങൾ സൃഷ്ടിക്കുക? അതായത് നമ്മൾ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ ദാസന്മാരാണ്. അള്ളാഹുവിന്റെ ദാസന്മാരുടെ പ്രവർത്തികൾ അത് അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. പക്ഷേ ആ പ്രവർത്തികൾ ചെയ്യുന്നതാരാണ്? സൃഷ്ടികളാണ്. ജഹമിയാക്കൾക്കൊരു ആശയമുണ്ട്. എന്താണത്? സൃഷ്ടികൾ, സൃഷ്ടിക്ക് ദാസന് അള്ളാഹുവിന്റെ അടിമക്ക് പ്രവർത്തിയില്ല, അവൻ നിർബന്ധമായി ചെയ്യിക്കപ്പെടുകയാണ്. അതല്ലാതെ അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല എന്നാണ് ജഹമിയാക്കളുടെ ആശയം. അവരുടെ തെറ്റായ ആശയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചതാണ് അല്ലേ. അതായത് അള്ളാഹുവിന് സിഫാത്തുകൾ നിഷേധിക്കുക, അവയിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ സിഫത്തുൽ കലാം. അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചു, ഖുർആൻ അല്ലാഹുവിന്റെ സിഫത്തായ കലാമാണ്, അല്ലാഹുവിന്റെ സംസാരമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബിയോട് സംസാരിച്ചു, വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. ഇതൊക്കെ ആരും നിഷേധിക്കുന്നുണ്ട്, ജഹ്മിയകൾ നിഷേധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തെറ്റായ ആശയങ്ങളിൽ പെട്ടതാണ് ഈമാൻ എന്ന് വെച്ചാൽ വിശ്വാസത്തിന് അറിവ് മാത്രം മതി, അൽ മഅരിഫ. അതുകൊണ്ട് തന്നെ ഇപ്പം ഫിറഔന്റെ ഈമാൻ, ഫിറഔന്റെ വിശ്വാസം എന്ന വിഷയം പരിശോധിക്കുകയാണെങ്കിൽ, അവരുടെ ആശയപ്രകാരം ഫിറഔന് കാഫിറായത് ഈമാനില്ലാത്തതുകൊണ്ടല്ല, അതായത് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, ഫിറഔന് വിശ്വാസമുണ്ട് എന്നാണ് ജഹ്മികൾ പറയുന്നത്. കാരണം അവരുടെ പിന്നെ ആശയപ്രകാരം ഈമാൻ ഏത് മതി, അറിവ് മതി. ഫിറഔന് അറിയാമായിരുന്നു എന്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല ആണ് യഥാർത്ഥ ഇലാഹ്, താൻ ഇലാഹല്ല എന്നൊക്കെ അറിയാം. അപ്പൊ അത് മാത്രം മതി ഏതിന്, ഒരാൾ വിശ്വാസിയാകാൻ. പക്ഷെ എന്തുകൊണ്ടാണ് ഫിറഔന് കാഫിറാനുള്ള കാരണം? ജഹ്മികളുടെ വീക്ഷണപ്രകാരം അയാള് ഈമാന് അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ചു, അയാളിൽ നിന്ന് മുഖാലഫ ഉണ്ടായി, മുഖാലഫ ഉണ്ടായപ്പോൾ അയാൾ കാഫിറായി. എന്നല്ലാതെ ഈമാൻ നമ്മുടെ ഭീഷണ പ്രകാരം എന്താണ്, കൗലും ബില്ലിസാൻ, നാവുകൊണ്ട് സത്യവാക്യം ഉച്ചരിക്കുക, മനസ്സിൽ അത് പ്രകാരം വിശ്വാസം ദൃഢീകരിക്കുക, അതുപോലെ തന്നെ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. കൗലും ബില്ലിസാൻ വഅമലും ബിൽ അർക്കാൻ വഅഅ്തിഖാദുൻ ബിൽ ഖൽബ്. ഇതിൽ നിന്നൊക്കെ പിഴച്ചു പോയ ആശയക്കാരാണ് അൽ ജഹ്മ ബിൻ സഫ്വാൻ. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 128. അതുപോലെ തന്നെ അവരുടെ തെറ്റായ ആശയങ്ങളിൽ പെട്ടതാണ് സ്വർഗം നരകം എന്ന് പറയുന്നത്, അത് ശാശ്വതമല്ല, അത് കുറച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു. മനസ്സിലായില്ലേ? സ്വർഗവും നരകവും എന്താണ്, തഫ്നയാനി. നമ്മുടെ വിശ്വാസപ്രകാരം എന്താണ്, ലാ തഫ്നയാനി, അതൊരിക്കലും നശിച്ചു പോവുകയില്ല. അൽജന്നത്തു വന്നാറു മഖ്ലൂഖതാനി, അത് അള്ളാഹു രണ്ട് സൃഷ്ടികളാണ്, സ്വർഗവും നരകവും അതൊരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ധാരാളം തെറ്റായ ആശയങ്ങളുണ്ട് ആർക്ക്, ഈ അൽ ജഹ്മിയ എന്ന ഗ്രൂപ്പുകാർക്ക്. അതുകൊണ്ട് തന്നെ വേറെ ബുഖാരിയുടെ വേറെ റിവായത്തുകളിൽ കിതാബു തൗഹീദിന്റെ ആ ഉൻവാൻ ടൈറ്റിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ചില കോപ്പികളിൽ ചില റിവായത്തുകളിൽ കിതാബു തൗഹീദി വറദ്ദി അലൽ ജഹ്മിയ എന്നും കൂടിയും കാണാൻ പറ്റും. തൗഹീദിന്റെ അധ്യായം, അതോടൊപ്പം തന്നെ ആർക്കുള്ള മറുപടിയും, ജഹ്മികൾക്കുള്ള മറുപടിയും എന്ന ഒരു ഉൻവാന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഇൻഷാഅല്ലാ സിഫത്തുൽ കലാമുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരും ഒരുമിച്ച് വായിക്കാം. കിതാബു തൗഹീദ്. ഖാല അൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ, ബാബു മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി وغيرها من كتب الله بالعربية وغيرها لقول الله تعالى قل فأتوا بالتوراة فاتلوها إن كنتم صادقين. ഇതാണ് ഈ അധ്യായത്തിന്റെ മുഴുവൻ ഭാഗം. ഇത് കിതാബു തൗഹീദിലെ 59-ാമത്തെ അധ്യായമാണ്. 59-ാമത്തെ അധ്യായം. ഈ അധ്യായം ഇമാം ബുഖാരി നൽകുന്നത് സിഫത്തുൽ കലാം, അള്ളാഹുവിന്റെ അൽ കലാം എന്ന, വഅലൈക്കും സലാം, ഗുണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ് ഹദീസാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ബാബു മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹ മിൻ കുതുബില്ലാഹി ബിൽ അറബിയ്യതി വഗൈരിഹ. മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹ, തൗറാത്തും അതല്ലാത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, വിവരിക്കുന്നത് അനുവദനീയമാകുന്നു. എങ്ങനെ വിവരിക്കുന്നത്? ബിൽ അറബിയ്യതി വഗൈരിഹ, അറബി ഭാഷ കൊണ്ടും അല്ലാത്ത ഭാഷകൾ കൊണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന്റെ അധ്യായം. അതായത് അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, തൗറാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലോ അല്ലാത്ത ഭാഷകളിലോ വ്യാഖ്യാനിക്കപ്പെടുന്നത് അനുവദനീയമാകുന്നു എന്നാണ് ഈ അധ്യായത്തിന്റെ ഉൻവാൻ തർജ്ജമ. ഇത് നമുക്ക് ഇൻഷാല്ലാ ഹദീസ് വായിച്ചിട്ട് ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. വഖാല ഇബ്നു അബ്ബാസ് അഖ്ബറനി അബു സുഫിയാൻ ഇബ്നു ഹർബ് അന്ന ഹിറഖൽ دعا ترجمانه ثم دعا بكتاب النبي صلى الله عليه وسلم فقرأه بسم الله الرحمن الرحيم من محمد عبد الله ورسوله إلى هرقل و يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم الآية. എന്താണ് ഈ ഹദീസിന്റെ ഉദ്ദേശം പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഹദീസിന്റെ ഈ ബാബിന്റെ ഉൻവാന മുതൽ വിശദീകരിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഇമാം ബുഖാരി പറയുന്നു വഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇസ്നാദ് ഉദ്ധരിക്കുന്നുണ്ടോ? ഇബ്നു അബ്ബാസിലേക്ക് വരെയുള്ള ഇസ്നാദ് ഉദ്ധരിക്കുന്നില്ല. അപ്പൊ എന്താണത്? ഇത് മുമ്പ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ ഒരു ചെറിയ ഭാഗമാണ്. കിതാബു ബദ്ഇൽ വഹി, വഹിയിന്റെ ആരംഭം എന്ന കിതാബാണ് സഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ കിതാബ്. രണ്ടാമത്തെ കിതാബ് എന്താണ്? കിതാബുൽ ഈമാനാണ്, നമ്മൾ പഠിച്ചതല്ലേ കിതാബുൽ ഈമാൻ. കിതാബ് ബദ്ഇൽ വഹീല് ഈ ഹദീസ് നമുക്കറിയാം, ഹിറക്കിൽ ആരാണ്? റോമൻ ചക്രവർത്തി. റോമൻ ചക്രവർത്തിയുടെ കഥ എന്ന തലക്കെട്ടിൽ അറിയപ്പെട്ട ദീർഘമായ ഹദീസുണ്ട് സഹീഹ് ബുഖാരിയിൽ. അബു സുഫിയാനും കൂട്ടരും ഹിറക്കിലേക്ക് പോയി, അങ്ങനെ ഹിറക്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രവാചകൻ സുഹാസനെ സംബന്ധിച്ച്, അല്ലേ? ആ ചോദ്യങ്ങൾക്കൊക്കെ ആര് മറുപടി പറയുന്നുണ്ട്? അബു സുഫിയാൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ദീർഘമായ ഒരു ഒരു കഥയുണ്ട്, ഒരു ഹദീസുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ആ ഭാഗം മാത്രമാണ് ഇമാം ബുഖാരി ഇവിടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ ഇസ്നാദ് അറിയണമെങ്കിൽ കിതാബ് ബദ്ഇൽ വഹീലേക്ക് പോകണം. وقال ابن عباس اخبرني ابو سفيان بن حرب ابو سفيان എന്നോട് പറഞ്ഞു, എന്നെ അറിയിച്ചു. അന്ന ഹിറഖൽ, അന്ന ഹിറഖ്ല ദعا ترجمانه, ഹിറഖൽ തന്റെ തർജ്ജുമാനെ, തർജ്ജമക്കാരനെ, വിവർത്തകനെ വിളിച്ചു വരുത്തി. ثم دعا بكتاب النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറഖ്ലിലേക്ക് എന്താ അയച്ചിരുന്നു? ഒരു കത്ത് അയച്ചിരുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ആ കത്ത് ആരാവശ്യപ്പെട്ടു? ഹിറക്കിൽ ആവശ്യപ്പെട്ടു. മാത്രമല്ല അതോടൊപ്പം തന്നെ ആരെയും വിളിച്ചു വരുത്തി? തർജ്ജമക്കാരനെ. കാരണം കിതാബ് എന്ന് പറഞ്ഞാൽ കത്താണ്. ഈ കത്ത് എഴുതപ്പെട്ടത് അറബി ഭാഷയിലാണ്. അത് തർജ്ജമ ചെയ്യണമെങ്കിൽ ആര് വേണം? തർജ്ജമക്കാരൻ വേണം. ഫഖറാഹു, ആ തർജ്ജമക്കാരൻ അത് വായിച്ചു കൊടുത്തു. ഏത് വായിച്ചു കൊടുത്തു? കത്ത് വായിച്ചു കൊടുത്തു. ഫഖറാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കത്തിന്റെ ഉള്ളടക്കമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ അബ്ദുല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിൻ്റെ ദാസനായ ദൂതനായ മുഹമ്മദിൽ നിന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇലാ ഹിറഖൽ, റോമൻ ചക്രവർത്തിയായ ഹിറഖലിലേക്ക് അയക്കുന്ന കത്ത്. ഇങ്ങനെയാണ് ഈ കത്തിന്റെ തുടക്കം, മനസ്സിലെ? അതോടൊപ്പം തന്നെ ആ കത്തിൽ ഈ ആയത്തും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇമാം ബുഖാരി ചുരുക്കിയതാണ്. എന്താണ് ആയത്ത്? യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. എന്താണ് ഇതിന്റെ അർത്ഥം? വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. ഇവിടെ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ എന്താണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശം? എന്തൊക്കെയാണ് ഈ ഹദീസിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ? ഇൻഷാല്ലാഹ് നമ്മൾ പറയും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ തുടക്കത്തിലേക്ക് മടങ്ങാം. ബാബു മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹ മിൻ കുതുബില്ലാഹി ബിൽ അറബിയ്യത്തി വഗൈരിഹ. ഇതാണ് ഇതിന്റെ അധ്യായം. മാ യജൂസു, അനുവദനീയമാകുന്നു, മിൻ തഫ്സീരി തൗറാത്തി. ഇവിടെ മാ എന്ന് പറഞ്ഞാൽ പാടില്ല എന്നല്ല കേട്ടോ, പാടില്ല എന്ന അർത്ഥമല്ല. മാ യജൂസു എന്ന് പറഞ്ഞാൽ അല്ലദി യജൂസു, അനുവദനീയമാകുന്ന എന്നർത്ഥമാണ്. മാ എന്നത് അല്ലദി, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വിച്ച് എന്നൊക്കെ പറയും, അതിന്റെ അർത്ഥം ആ അർത്ഥത്തിൽ വരാം. എന്നാൽ ഇല്ല എന്ന അർത്ഥത്തിലേക്കും വരാം. താങ്കൾ ഭക്ഷണം കഴിച്ചോ? അകൽത്ത? മാ അകൽത്തു, ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇവിടെ അർത്ഥം മാറി. അതുപോലെ തന്നെ ചോദ്യത്തിനും മാ ഉപയോഗിക്കാം. القارعه ما القارعه ما القارعه എന്താണ് القارعه എന്ന് വെച്ചാൽ ഇവിടെ ചോദ്യമാണ്. അപ്പോൾ മാ പല അർത്ഥത്തിലും ഉപയോഗിക്കും. മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹ മിൻ കുതുബില്ലാഹി ബിൽ അറബിയ്യത്തി വഗൈരിഹ. മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹ, തൗറാത്തും അതല്ലാത്ത, വഗൈരിഹ എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഗ്രന്ഥങ്ങളും, തഫ്സീർ ചെയ്യുന്നത് അനുവദനീയമാകുന്നു, മിൻ കുതുബില്ലാഹി, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ പെട്ട തൗറാത്തും തൗറാത്ത് അല്ലാത്ത ഗ്രന്ഥങ്ങളും. ശരി, തഫ്സീർ ചെയ്യുന്ന പറഞ്ഞ തഫ്സീർ വ്യാഖ്യാനം, വ്യാഖ്യാനം അനുവദനീയമാകുന്നു. എങ്ങനെ വ്യാഖ്യാനം? ബിൽ അറബിയ്യത്തി വഗൈരിഹ, അറബി ഭാഷയിലും അല്ലാത്ത ഭാഷകളിലും വ്യാഖ്യാനിക്കപ്പെടുന്നത് അനുവദനീയമാകുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫതുഹുൽ ബാരിയിൽ ഈ അധ്യായം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഹൽ യതഖയ്യദുൽ ജവാസു ബിമൻ ലാ യഫ്ഖഹു ദാലിക ലിസാന ഔലാ അൽ ഔവലു ഖൗലുൽ അക്സർ. അതായത് മറ്റു ഭാഷകളിലേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അനുവദനീയമാകുന്നു എന്ന് ആര് പറയുന്നു? ഇമാം ബുഖാരി പറയുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്നു, എന്നാൽ ആ അനുവദനീയം, ആ അനുവാദം ആ ഭാഷ തിരിയാത്ത ജനതയ്ക്ക് വേണ്ടിയാണോ അല്ലേ? അതായത് ഭാഷ തിരിയാത്ത, ഭാഷ അറിയാത്ത ജനങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു വിധിയാണോ ആ അനുവാദം? അതല്ലേ. അൽ ഔവലു ഖൗൽ അക്സർ, ആദ്യത്തെ വീക്ഷണമാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം. അതായത് അറബി ഭാഷ അറിയാത്തവർക്കാണ് വിവർത്തനം ചെയ്യപ്പെടേണ്ടത്. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം. ഇതിൽ നിന്ന് തന്നെ സഹോദരന്മാരെ, ഖുർആൻ വ്യാഖ്യാനം മറ്റു ഭാഷകളിലേക്ക് ആവശ്യമുണ്ടായാൽ വ്യാഖ്യാനിക്കാമെന്ന് ഇമാം ബുഖാരി തന്നെ ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഖൗലില്ലാഹി തആല ഖുൽ ഫഅതു ബിത്തൗറാത്തി ഫത്ലൂഹ ഇൻ കുന്തും സാദിഖീൻ. ഇമാം ബുഖാരി അധ്യായം കൊടുത്തിട്ട് പറയാണ് ഇതിന് തെളിവെന്താണ്? ലിഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഈ വചനം കാരണം. എന്താണ് ഈ വചനത്തിൽ? ഖുൽ ഫഅതു ബിത്തൗറാത്തി ഫത്ലൂഹ ഇൻ കുന്തും സാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വേദക്കാരെ വെല്ലുവിളിക്കുകയാണ്. ഖുൽ ഫഅതു ബിത്തൗറാ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരും, തൗറാത്ത് കൊണ്ടുവരുവിൻ, എന്നിട്ട് അത് നിങ്ങൾ പാരായണം ചെയ്യൂ. അപ്പോ തൗറാത്ത് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? എഴുതപ്പെട്ടതല്ല, അവതരിക്കപ്പെട്ടത് ഹിബ്രോ ഭാഷയിൽ, അൽഇബ്രാനി, അറബി പറയും അൽഇബ്രാനിയ. അപ്പൊ ഹിബ്രോ ഭാഷയിലുള്ള തൗറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ ഖുൽ, താങ്കൾ പറയുക, ഫഅതു ബിത്തൗറ, വേദക്കാരോട് പറയൂ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ, അങ്ങനെ അവർ പാരായണം ചെയ്യട്ടെ. അവർ ഹിബ്രോ ഭാഷയിൽ പാരായണം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തുകൾക്കും മനസ്സിലാകണമെങ്കിൽ ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടണം? അറബി ഭാഷയിലേക്ക്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഇമാം ബുഖാരി ഇവിടെ കൊടുക്കാനുള്ള കാരണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വേദക്കാരുമായി നമ്മൾ സംവദിക്കുമ്പോൾ, സംവാദം നടത്തുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിജ്ഞാനം വേണം. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷകൾ അത്യാവശ്യം പഠിച്ചിരിക്കണം. കിതാബു തൗഹീദിന്റെ ഒരു ഷർഹാണ്, അതായത് സഹീഹുൽ ബുഖാരിയുടെ അധ്യായമാണ് കിതാബു തൗഹീദ്. ആ കിതാബു തൗഹീദ് വിശദീകരിച്ച ഒരു പണ്ഡിതനാണ് മദീനത്ത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുള്ള അൽ ഗുനൈമാൻ. ഷെയ്ഖ് അബ്ദുള്ള അൽ ഗുനൈമാൻ, അദ്ദേഹത്തിന് രണ്ട് വാളിത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കിതാബു തൗഹീദ് വിശദീകരിച്ചുകൊണ്ട്. സഹീഹുൽ ബുഖാരി കിതാബു തൗഹീദ് വളരെ വിലപ്പെട്ട ഒരു അധ്യായമാണ്. ധാരാളം അഖീദപരമായ ഹദീസുകൾ അടങ്ങിയ കിതാബു തൗഹീദാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അൽ ഗുനൈമാൻ ഈ കിതാബു തൗഹീദ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ അധ്യായം കൊണ്ട് എന്താണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശം? വമുറാദുഹു അന്ന തഫ്സീറ വൽ ഇദാഹ വത്തഫ്ഹീമ ലികലാമില്ലാഹി മിൻ ഫിഇൽ മുഫസ്സിർ. ഇമാം ബുഖാരി ഇവിടെ ഖുർആൻ തർജ്ജമ അനുവദനീയമാണ് എന്ന കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയല്ല കിതാബു തൗഹീദ് അധ്യായം കൊടുത്തത്. കാരണം അതും കിതാബു തൗഹീദ് തമ്മിൽ ബന്ധമില്ലല്ലോ. ഖുർആൻ തർജ്ജമയും അതുപോലെ തന്നെ തൗഹീദ് തമ്മിൽ നേരിട്ട് ബന്ധമില്ല. അപ്പൊ എന്താണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശം ഇവിടെ? അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഖുർആൻ വ്യാഖ്യാനം, വിശദീകരണം എന്ന് പറയുന്നത് മിൻ ഫിഇലിൽ മുഫസ്സിർ, അത് വ്യാഖ്യാതാവിന്റെ പ്രവൃത്തിയിൽ പെട്ടതാണ്. വഹാദ കുല്ലുഹു ഫിഇലുൽ ഇബാദി വഹുവ മഖ്ലൂഖ്. എന്നാൽ ദാസന്മാരുടെ, അടിമകളുടെ പ്രവൃത്തി അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, മനസ്സിലായില്ലേ? كما ان القراءه والكتابه والحفظ فعل العبد وهو مخلوق. ഇതുപോലെ വായന, എഴുത്ത്, മനപ്പാഠമാക്കൽ എല്ലാം ദാസന്റെ, അടിമയുടെ, മനുഷ്യന്റെ പ്രവൃത്തിയാണ്, അത് അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. നേരെ മറിച്ച് അമ്മൽ മക്തൂബ്, എഴുതപ്പെട്ട വചനങ്ങൾ, അൽ മഖ്റൂഉ, വായിക്കപ്പെടുന്ന വചനങ്ങൾ, വൽ മഹ്ഫൂദു, മനപ്പാഠമാക്കുന്ന വചനങ്ങൾ, ഇദാ കാന മിൻ കുതുബില്ലാഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണെങ്കിൽ, ഫഹുവ കലാമുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇമാം ബുഖാരി ഹദീസ് ഈ അധ്യായം ഇവിടെ കൊടുക്കുമ്പോൾ ഏതാണ് മനുഷ്യന്റെ സൃഷ്ടി, മഖ്ലൂഖ്, മഖ്ലൂഖായ സൃഷ്ടിയായ അള്ളാഹുവിന്റെ സൃഷ്ടിയായ അടിമകളുടെ കർമ്മം ഏതാണ്, എന്നാൽ മഖ്ലൂഖ് അല്ലാത്ത അള്ളാഹുവിന്റെ കലാം ഏതാണ്, ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഇമാം ബുഖാരി നൽകിയ അധ്യായമാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യായം കൊടുക്കാനുള്ള കാരണം? ജഹ്മിയാക്കൾക്കുള്ള മറുപടി, അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന യാഥാർത്ഥ്യം നിഷേധിക്കുന്ന ജഹ്മികൾക്കുള്ള മറുപടി. അതോടൊപ്പം തന്നെ സൃഷ്ടിക്ക്, അടിമക്ക് അവന്റേതായ പ്രവർത്തികൾ ഇല്ല, അവൻ നിർബന്ധപൂർവം കർമ്മം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നൊരവസ്ഥയിൽ അവൻ കർമ്മം ചെയ്യിക്കപ്പെടുകയാണ്, സ്വയം ചെയ്യുകയല്ല എന്ന ജബ്രികൾ എന്നൊരു പിഴച്ചുപോയൊരാശയമുണ്ട്. എനിക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല, ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ സലഫു സ്വാലിഹീങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കാതെ നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോയാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല വ്യതിയാനങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ അഖീദ, വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ ഒക്കെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ സലഫുസ് സ്വാലിഹീങ്ങളുടെ ആ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കേണ്ട സംഗതി അനിവാര്യമാണ്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരിയിലെ കിതാബു തൗഹീദ്. അതുപോലത്തെ ഇമാം ബുഖാരി ഹിജ്റ 256 മരണപ്പെട്ട സലഫു സ്വാലിഹീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം ജഹമിയാക്കൾക്ക് മറുപടിയായിട്ട് ഒരു പുസ്തകം എഴുതുന്നു, ഖൽഖു അഫ്ആലിൽ ഇബാദ്. ഈ ഗ്രന്ഥം ഇപ്പോഴും നമുക്ക് വാങ്ങാൻ സാധിക്കും, അത് അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ്. പറഞ്ഞു വരുന്നത് ഇമാം ബുഖാരി ഈ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അധ്യായം സഹീഹുൽ ബുഖാരിയിൽ നൽകുന്നത്. മനസ്സിലായില്ലേ? ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ പറയുന്നു, വജ്ഹു ദലാലതി, ഈ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് തെളിവുദ്ധരിക്കാൻ സാധിക്കുക, ഇമാം ബുഖാരി പറഞ്ഞ ആ വിഷയം എങ്ങനെയാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്താ ഇമാം ബുഖാരി പറഞ്ഞത്? മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി, തൗറാത്തും അല്ലാത്ത വിശുദ്ധ ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലോ അല്ലാത്ത ഭാഷയിലോ വ്യാഖ്യാനിക്കപ്പെടുന്നത് അനുവദനീയമാകുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന ഈ വിഷയം ഈ ആയത്തിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇബ്നു ഹജർ പറയുന്നു, വജ്ഹു ദലാലതി അന്ന തൗറാത്ത് ബിൽ ഇബ്രാനിയ, ഇതിന്റെ ദലാലത്ത് തൗറാത്ത് എന്ന ആ വിശുദ്ധ ഗ്രന്ഥം ഹിബ്രോ ഭാഷയിലാണ് അവതരിക്കപ്പെട്ടത്. വഖദ് അമറ അല്ലാഹു തആല അൻ തുത്ലാ അലൽ അറബ്, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു ആ വിശുദ്ധ ഗ്രന്ഥം അറബികൾക്ക് പാരായണം ചെയ്യപ്പെടാൻ ആര് കൽപ്പിച്ചു? അല്ലാഹു കൽപ്പിച്ചു. വഹും ലാ യഅറിഫൂൻ അൽ ഇബ്രാനിയ, അറബികൾക്കാണെങ്കിൽ ഹിബ്രോ ഭാഷ അറിയുകയുമില്ല. ഫഖദിയതു ദാലിക, അതിന്റെ വിവക്ഷ, അൽ ഇസ്നു ഫി തഅബീരി അൻഹാ ബിൽ അറബിയ, ഹിബ്രോ ഭാഷയിൽ അവതരിക്കപ്പെട്ട തൗറാത്ത് അറബി ഭാഷയിൽ വിവരിക്കപ്പെടുന്നത് അനുവദനീയമാണ്, അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല സമ്മതം നൽകി എന്ന കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുക. മനസ്സിലായില്ലേ? അപ്പം ഹിബ്രോ ഭാഷയിൽ എഴുതപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധ വചനമായ കലാമായ തൗറാത്ത് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ആര് കൽപ്പിച്ചു? അല്ലാഹു കൽപ്പിച്ചു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാണ്. ഇനി നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. വഖാല ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യ പുത്രനാണ്. അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹം എവിടെയാണ് മരിച്ചത്? ഹിജ്റ എത്രാം വർഷം? തായിഫിൽ ഹിജ്റ 68. ഇതൊക്കെ നമ്മൾ തഫ്സീർ പഠിക്കുമ്പോൾ, ഇബ്നു കഥീർ തഫ്സീർ പഠിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വായിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ മനസ്സിൽ ഇതൊക്കെ നിൽക്കുകയുള്ളൂ. വഖാല ഇബ്നു അബ്ബാസ് അഖ്ബറനി അബൂ സുഫിയാൻ ഇബ്നു ഹർബിൻ, ഈ സഹോദരന്മാർ ഈ ഇസ്നാദിന്റെ രൂപം ഇമാം ബുഖാരി നേരിട്ട് പറയാണ് വഖാല ഇബ്നു അബ്ബാസ്. ഈ ഇസ്നാദിന് എന്താ പറയാ? ഈ ഇസ്നാദിന് എന്താണ് പറയാ? ഇബ്നു കസീർ തഫ്സീർ പഠിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച മുസ്തലഹുൽ ഹദീസിലെ ഒരു ടേമാണ്, ഒരു മുസ്തലഹാണ് ഇത്. ഇമാം ബുഖാരി ഇസ്നാദ് ഉദ്ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഷെയ്ഖ്, അയാളുടെ ഷെയ്ഖ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇസ്നാദ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതിനാണ് പറയാ മുഅല്ലഖ് എന്ന്. എന്താണ് മുഅല്ലഖ്? തഅലീഖായിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഇസ്നാദ് ഉദ്ധരിക്കാതെ അദ്ദേഹം ഇവിടെ കുറിച്ചു വച്ച ഹദീസിന് അസറിന് മുഅല്ലഖ് എന്ന് പറയും. മനസ്സിലെ? അതിന് നേരെ ഓപ്പോസിറ്റാണ് മൗസൂൽ. ഹദീസ് അതായത് ഇമാം ബുഖാരിയുടെ ഷെയ്ഖായ ഗുരുക്കന്മാരെ ഉദ്ധരിക്കാതെ, ഷെയ്ഖന്മാരെ ഉദ്ധരിക്കാതെ നേരിട്ട് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് അസർ, അതിനാണ് മുഅല്ലഖ് എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ് ഹദീസുൻ മൗസൂൽ. എന്താണ് മൗസൂൽ എന്ന് പറഞ്ഞാൽ? ഇസ്നാദ് ഉദ്ധരിച്ചുകൊണ്ട് ചേർക്കപ്പെട്ട ഹദീസ്. ഇപ്പൊ മുഅല്ലഖായ ഈ ഹദീസ്, ഇപ്പൊ ഈ ഇബ്നു അബ്ബാസിന്റെ ഈ ഹദീസ്, ഇത് യഥാർത്ഥത്തിൽ മുഅല്ലഖാണോ? ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. ആരാ ഒന്ന് ഓർമ്മിപ്പിക്ക. അതെ, ഇത് ഇവിടെ മുഅല്ലഖാണെങ്കിലും, കിതാബ് തൗഹീദിൽ ഈ ഹദീസ് മുഅല്ലഖാണെങ്കിലും, കിതാബ് ബദ്ഇൽ വഹ്യി എന്ന ഒന്നാമത്തെ കിതാബിൽ ഇമാം ബുഖാരി ഈ ദീർഘമായ ഹദീസ് ഇസ്നാദായിട്ട് മൗസൂലായിട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കുക? ഒന്നുകിൽ ആ അധ്യായം വായിക്കുക, അല്ലെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയും ഇമാം ബുഖാരി ഈ മുഅല്ലഖായ ഈ ഹദീസ് വേറെ ഭാഗത്ത് മൗസൂലായി ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയും ഇമാം ബുഖാരി അല്ലാത്ത പണ്ഡിതന്മാര് ഈ ഹദീസ് മൗസൂലായിട്ട് സഹീഹായ ഇസ്നാദോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ അധ്യായം നോക്കുക. ഇതാ ഇവിടെ ഇബ്നു അബ്ബാസിന്റെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി പറയുന്നു, ഹാദാ തറഫു മിൻ ഹദീസ് തവീൽ, ഇത് ദീർഘമായ ഹദീസിന്റെ ഒരു ഭാഗമാകുന്നു. ഏത്? ഇബ്നു അബ്ബാസിന്റെ ഈ ഹദീസ്. അല്ലദീ തഖദ്ദമ മൗസൂലൻ ഫീ ബദ്ഇൽ വഹ്യ്, ശ്രദ്ധിക്കണം, അല്ലദീ തഖദ്ദമ മുമ്പ് കഴിഞ്ഞു പോയ മൗസൂലൻ, മൗസൂലായിട്ട് മുമ്പ് ഉദ്ധരിക്കപ്പെട്ട ഫീ ബദ്ഇൽ വഹ്യ്, ബദ്ഇൽ വഹ്യ് എന്ന കിതാബിൽ മുമ്പ് മൗസൂലായിട്ട് ഉദ്ധരിക്കപ്പെട്ട ദീർഘമായ ഹദീസിന്റെ ഒരു ഭാഗമാണ് ഇത് എന്ന്. ഇതാരാ പറയുന്നത്? ഫത്ഹുൽ ബാരി, ഇബ്നു ഹജർ അസ്ഖലാനി, 13th വോളിയം, പേജ് 633. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ അറിയിച്ചു. ആരെ അറിയിച്ചു? അബൂ സുഫിയാന ഇബ്നു ഹർബ്. അബൂ സുഫിയാന്റെ പലപ്പോഴും പലർക്കും പേരറിയില്ല, അതുകൊണ്ട് പല സഹാബത്തുകളുടെയും പേരുകൾ ചരിത്രം മരണ വർഷമൊക്കെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അബൂ സുഫിയാന്റെ പേരെന്താണ്? സഹ്റു ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ. അദ്ദേഹത്തിന്റെ വെള്ളിപ്പാടെ പേരാണ് ഉമയ്യ. അതുകൊണ്ട് സഹോദരന്മാരെ, അബൂ സുഫിയാന്റെ മകന്റെ പേരെന്താണ്? മുആവിയ ഇബ്നു അബി സുഫിയാൻ. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന് എന്ത് പേര് നൽകപ്പെട്ടു? ആരാ പറയാ? മുആവിയ എന്നല്ല, ഉമവി ഭരണകൂടം. ഉമവി എന്തുകൊണ്ടാണ് ഉമവി ഭരണകൂടം എന്ന് പറയാനുള്ള കാരണം? അദ്ദേഹത്തിന്റെ പിതാക്കന്മാരിൽ ഒരു പിതാവാണ് ഉമയ്യ, അയാളിലേക്ക് ചേർക്കപ്പെടുന്നതാണ് ഉമവിയാക്കൾ. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ രഹസ്യം. സഹ്റു ഇബ്നു ഹർബിൻ ഇബ്നു ഉമയ്യത ഇബ്നു അബ്ദി ശംസ് ഇബ്നു അബ്ദി മനാഫ് അൽ ഉമവി. അബ്ദു മനാഫ് എന്ന ഈ പിതാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരമ്പരയും അബൂ സുഫിയാന്റെ പരമ്പരയും ഒന്നിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഖുറൈശി കുടുംബത്തിൽ, കബീലയിൽപ്പെട്ട സഹാബി വര്യന്മാരാണ്. ആര്? അബൂ സുഫിയാനും അതുപോലെ തന്നെ മുആവിയയും. എല്ലാവരും ഖുറൈശികളാണ്, കുടുംബക്കാരാണ്. നമുക്ക് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നസബ് ഉദ്ധരിക്കുകയാണെങ്കിൽ ആരാണ് പറയുക? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നി അബ്ദുൽ മുത്തലിബ് ഇബ്നി ഇബ്നി ഹാഷിം ഇബ്നി അബ്ദി മനാഫ് ഇബ്നി അബ്ദി മനാഫ്. അപ്പോ അബ്ദു മനാഫ് എന്ന ഈ പിതാവിലേക്ക് ആരവസാനിക്കുന്നു? അബൂ സുഫിയാൻ നസബും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസബും അവസാനിക്കുന്നു. അദ്ദേഹം ഏത് വർഷത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഹിജ്റ 8-ാം വർഷത്തിൽ, അതായത് മക്ക വിജയത്തിന്റെ ആ വർഷത്തിൽ. അദ്ദേഹം അതിനുശേഷം ചില യുദ്ധങ്ങളിൽ നബിയോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഹുനൈന്, ഹവാസിൻ പോലെയുള്ള യുദ്ധങ്ങളിൽ അബൂ സുഫിയാന് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് വളരെ സത്യസന്ധമായി തന്നെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് സുന്നത്തി ജമാഅത്ത് പണ്ഡിതന്മാരുടെ ആദർശം. എന്നാൽ ഷിഈ സ്വഭാവമുള്ള ചിലരെ ഇത് അംഗീകരിക്കുകയില്ല. അവർക്കുള്ള സ്വഭാവം എന്താണ്? അബൂ സുഫിയാനെയും അതുപോലെ തന്നെ പുത്രനായ മുആവിയയും ആക്ഷേപിക്കുന്നത് അത് ഷിയാക്കളുടെയും ഷിയാക്കളുടെ ആദർശം അല്പം സ്വീകരിച്ച അതുമായി കൂറുള്ള ചില വിഭാഗക്കാരുടെ സ്വഭാവമാണ് സഹാബത്തുകളെ ആക്ഷേപിക്കുക. ഇവിടെ അബൂ സുഫിയാൻ എന്താ അറിയിച്ചത്? അന്ന ഹിറക്ല, ഹിറക്ല ആരാണ്? റോമൻ ചക്രവർത്തി, മലിക്കുറൂം, റോമൻ രാജാവിനാണ് ഹിറക്കിൽ എന്ന് പറയുക. അദ്ദേഹം 31 വർഷം റോമ ഭരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അദ്ദേഹം തർജ്ജമക്കാരനെ വിളിച്ചു. ഇപ്പൊ ഹിറക്കൽ എന്ന് പറയുമ്പോൾ ഈ വാക്കിന് രണ്ട് ഉച്ചാരണ രീതിയുണ്ട്. ഒന്ന് ഹിറക്കൽ, ഹായിന് കസ്റും റായിന് ഫത്ഹും ഖാഫിന് സുക്കൂനും. രണ്ടാമത്തെ ഉച്ചാരണ രീതി ഹിർക്കിൽ, റായിന് സുക്കൂനും ഖാഫിന് കസ്റും. ആദ്യത്തെ ഉച്ചാരണ രീതിയാണ് കൂടുതൽ അറിയപ്പെട്ടത്. അദ്ദേഹം തർജ്ജമക്കാരനെ വിളിച്ചു. തർജ്ജുമാനഹു, മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന വ്യക്തിക്കാണ് തർജുമാൻ എന്ന് പറയുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട ഒരു സ്ഥാനപ്പേരാണ് തർജുമാനുൽ ഖുർആൻ, ഖുർആൻ വ്യാഖ്യാതാവ്. ثم دعا بكتاب النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിതാബും കത്തും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആര്? ഹിറഖ്. ഫഖറഅഹു, അത് വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, من محمد عبد الله ورسوله الى هرقل, ويا اهل الكتاب تعالوا الى كلمه سواء بيننا وبينكم. ഈ ഹദീസ് എങ്ങനെയാണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശവും ഇമാം ബുഖാരിയുടെ ഈ عنوانുമായി നമ്മൾ ബന്ധപ്പെടുത്തുക? ഇബ്നു ഹജർ അസ്ഖലാനി ഫതഹുൽ ബാരി പറയുന്നു, വജ്ഹു ദലാലതി മിൻഹു, ഇതിൽ നിന്നുള്ള ദലാലത്ത്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കതബ ഇല ഹിറഖ്ല ബിൽ ലിസാനിൽ അറബി, അറബി ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറക്കിലേക്ക് കത്ത് അയച്ചത്. വലിസാനു ഹിറക്ല റൂമിയുൻ, ഹിറക്കിലിന്റെ ഭാഷ എന്താണ്? റോമൻ ഭാഷയാണ്. ഫഫീഹി ഇഷ്ആറും ബി അന്നഹു ഇഅ്തമദ ഫീ ഇബ്ലാഗിഹി മാ ഫീൽ കിതാബി അലാ മൻ യുതർജിമു അൻഹു ബിലിസാനിൽ മബ്ഊസി ഇലൈഹി ലിയഫ്ഹമഹു. ഇബ്നു ഹജർ പറയുന്നു, ഇതിൽ നിന്ന് ഒരു സൂചനയുണ്ട്. എന്താണ് ആ സൂചന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ ഹിറക്കിലേക്ക് കത്ത് അയക്കുമ്പോൾ നബി ആരെയാണ് ആശ്രയിക്കുന്നത്? അതായത് ഹിറക്കിലിന് ഈ അറബി ഭാഷയിൽ അയാളുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു തർജ്ജമക്കാരനെ ആശ്രയിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറബി ഭാഷയിൽ കത്ത് അയക്കുന്നത്. അതിന്റെ അർത്ഥം ഈ കത്തിൽ ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില ആയത്തുകളും ഈ കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ കത്ത് ഹിറക്കിലിന്റെ അടുക്കിലേക്ക് എത്തിപ്പെട്ടാൽ ഹിറക്കിൽ അയാളുടെ ഭാഷയിൽ വിവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തി വിവർത്തനം ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് ആർക്കറിയാമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഈ ഖുർആന് മറ്റു ഭാഷയിലേക്ക് ആവശ്യം വന്നാൽ തർജ്ജമ ചെയ്യാൻ പറ്റും എന്ന സൂചന ഇതിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ആ അധ്യായവും ഈ ഹദീസും ഈ വിഷയത്തിൽ യോജിക്കുന്നു. ഇമാം ബുഖാരി എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? തർജ്ജമക്കാരൻ തർജ്ജമക്കാരൻ ആരാണ്? അവിശ്വാസിയാണ്. ഹിറക്കലിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തർജ്ജമക്കാരൻ അവിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്. അയാൾ ആണ് ഈ ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഈ കത്ത് വായിക്കുന്നത്. കത്ത് വായിക്കുമ്പോൾ തീർച്ചയായും അയാളുടെ വായന അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നാൽ വായിക്കപ്പെടുന്ന ഈ ആയത്തുകൾ അള്ളാഹുവിന്റെ കലാമാണ്. ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാനാണ് ഇമാം ബുഖാരി ഈ അധ്യായം കുറിച്ചത്. മനസ്സിലായില്ലേ? ഇത് അഖീദപരമായ ഒരു വിഷയമാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന വേറൊരു കാര്യം, മറ്റു ഭാഷക്കാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആന് അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ വിവർത്തനം ചെയ്യാം എന്ന ആശയം കൂടി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. മനസ്സിലായില്ലേ? നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി പറയുന്നു, വസ്തദല്ല ബുഖാരിയു ഫീ കിതാബി ഖൽഖി അഫ്ആലിൽ ഇബാദി ബിഖിസ്സതി ഹിറഖ്ല ലിമത്ലൂബിഹി അന്നൽ ഖിറാഅത ഫിഉലുൽ ഖാരി. ഇമാം ബുഖാരിയുടെ ഉദ്ദേശം അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കിയത് ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന് ഇവിടെ മുകളിൽ എഴുതപ്പെട്ട ഇമാം ബുഖാരിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. ജഹ്മിയാക്കൾക്കും മറുപടിയായിട്ട് ഇമാം ബുഖാരി എഴുതിയ ഗ്രന്ഥമാണ് ഖൽഖു അഫ്ആലിൽ ഇബാദ്. അതിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അന്നൽ ഖിറാഅത ഫിഉലുൽ ഖാരി. ഖിറാഅത്ത് വായന എന്ന് പറയുന്നത് അത് വായിക്കുന്നവന്റെ ഫിഅലാണ്, കർമ്മമാകുന്നു. ഫഖാല, ഇമാം ബുഖാരി പറയുന്നു, ഖദ് കതബ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി കിതാബിഹി ഇലാ ഖൈസറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിച്ചുകൊണ്ട് ആരെഴുതി? നബി കത്തിലെഴുതി. കത്തിലെഴുതി പറയുമ്പോൾ നബി കൈകൊണ്ട് എഴുതിയല്ല കേട്ടോ, എഴുതാൻ ഒരു സഹാബിയെ കൽപ്പിച്ചു. വഖറഅഹു തർജുമാനു ഖൈസർ, റോമൻ ചക്രവർത്തിയായ ഖൈസറിന്റെ തർജ്ജമക്കാരനാണ് അത് വായിച്ചു കൊടുത്തത്. വലാ യശുക്കു വലാ യുഷക്കു ഫി ഖിറാഅത്തിൽ കുഫാരി അന്നഹ അഅമാലുഹും. സത്യനിഷേധികളുടെ ഖിറാഅത്തിൽ ആരും സംശയിക്കുകയില്ല, അത് അവരുടെ പ്രവൃത്തിയാണെന്ന്. അതായത് ഈ ജഹ്മിയാക്കള് അള്ളാഹുവിന്റെ കലാം മഖ്ലൂഖാണെന്ന് സമർത്ഥിക്കാൻ എന്താ പറഞ്ഞത്? ഒരു ന്യായം അത് വായിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് മനുഷ്യൻ വായിക്കുന്നു, അള്ളാഹുവിന്റെ സിഫത്ത് എങ്ങനെയാണ് വായിക്കപ്പെടുക? ബുദ്ധി കൊണ്ട് അന്ന് തന്നെ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രമാണങ്ങൾ തള്ളുന്ന സ്വഭാവം അന്ന് തുടങ്ങിയതാണ്. അപ്പൊ അതിന് മറുപടിയായിട്ടാണ് ഇമാം ബുഖാരി കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഈ നിലയ്ക്ക് നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ, ഇത് സത്യനിഷേധിയായ ഈ തർജ്ജമക്കാരനാണ് ഇത് വായിക്കുന്നത്. അപ്പൊ തീർച്ചയായും അയാളുടെ വായന എന്താണ്? അയാളുടെ വായന സൃഷ്ടിയാണ്. പക്ഷെ വായിക്കപ്പെടുന്ന വചനങ്ങൾ അള്ളാഹുവിന്റെ കലാമാണ്. അല്ല, ഷെയ്ഖ് ഹാഫിദുൽ ഹക്കമി അദ്ദേഹത്തിന്റെ സുല്ലമുൽ വുസൂൽ എന്ന കാവ്യ രൂപത്തിലുള്ള അഖീദ എന്ന വിഷയത്തെ ചിട്ടപ്പെടുത്തിയ ഒരു കൃതിയാണ്. അതിൽ പറയുന്നു, ഫസ്സൗതു വൽ അൽഹാനു സൗതുൽ ഖാരി ലക്കിന്നമൽ മത്ലൂഉ ഖൗലുൽ ബാരി. ഫസ്സൗതു വൽ അൽഹാനു സൗതുൽ ഖാരി, ശബ്ദവും ഈണങ്ങളുമെല്ലാം പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ സൃഷ്ടിയാണ്. ലക്കിന്നമൽ മത്ലൂഉ ഖൗലുൽ ബാരി, എന്നാൽ വായിക്കപ്പെടുന്ന വചനങ്ങൾ ബാരിയായ അള്ളാഹുവിന്റെ വചനങ്ങളാകുന്നു. ഇമാം ബുഖാരിയുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലായി. അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ മനസ്സിലായി. കൂടാതെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, സത്യനിഷേധികൾക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കത്ത് അയക്കുന്നതിൽ തെറ്റില്ല, അത് അനുവദനീയമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കത്തുകൾ അയക്കുമ്പോൾ ആരംഭിക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വാക്യം നൽകിക്കൊണ്ടാണ്. അത് സുന്നത്താണെന്ന് നമുക്ക് സഹീൽ ബുഖാരിയിലൂടെ മനസ്സിലായി. എന്നാൽ കുല്ലു അംരിൻ വീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിബിസ്മില്ലാഹി ഫഹുവ അഖ്ത. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു പ്രധാനപ്പെട്ട കാര്യവും ബറക്കത്തില്ലാത്തതാകുന്നു എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ദഈഫാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? കുല്ലു അംരിൻ വീബാലിൻ എന്ന് തുടങ്ങുന്ന ഹദീസ് ഉണ്ടല്ലോ, അത് ദഈഫാണ്. പക്ഷെ നമുക്ക് ഈ ബുഖാരിയിലെ ഹദീസ് മതി. ഇത് പ്രവർത്തിച്ചുകൊണ്ട് ഇത് സുന്നത്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ വബദാഅത്തു സാഹിബിൽ കിതാബത്തി ബിനഫ്സിഹി, ആരാണോ കത്ത് അയക്കുന്നത് ആ വ്യക്തിയുടെ പേരും അതിന്റെ കൂടെ ശേഷം ബിസ്മിക്ക് ശേഷം നൽകുന്നത് അത് സുന്നത്താണെന്ന് മനസ്സിലായി. ആരാണോ കത്ത് അയക്കുന്നത് അയാളുടെ പേരെന്ന് അവിടെ കുറിച്ചു വെക്കുക, അതും ഈ ഹദീസിന് നമുക്ക് ലഭിക്കുന്നൊരു പാഠമാണ്. അപ്പോൾ ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. ഇൻഷാഅല്ലാ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇതാണ് ഇൻഷാഅല്ലാ സഹോദരന്മാരെ നമ്മുടെ ഹദീസിന്റെ അവസാനത്തെ ക്ലാസ്. ഇത് 10-ാമത്തെ ക്ലാസ്സാണ്. ഇൻഷാഅല്ലാ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വീണ്ടും തഫ്സീറിലേക്ക് തന്നെ മടങ്ങും ഇൻഷാഅല്ലാ. നമ്മൾ ഈ റമദാൻ മാസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലും നമ്മുടെ കർമ്മങ്ങളിലുമൊക്കെ വേണം. അതോടൊപ്പം തന്നെ ബിദഅത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന സംഗതിയും നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ മാസത്തിൽ നമ്മൾ കാണപ്പെടാറുള്ള ഒരു അറിയപ്പെട്ട ബിദഅത്തായി മനസ്സിലാക്കേണ്ടത് ഷഅബാൻ 15-ാം രാവിനെ ഒരു പ്രത്യേകം നൽകിക്കൊണ്ട് നോമ്പ് നോൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ നാട്ടിലൊക്കെ കാര്യമായി നമ്മൾ കാണാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ബിദഅത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബത്തുകളോ ചെയ്തിട്ടില്ല. അവരുടെ കാലഘട്ടത്തിന് ശേഷം ചില താബിഈങ്ങളിൽ നിന്ന്, മഖ്ഹൂല് പോലെയുള്ള ചില താബിഈങ്ങളിൽ നിന്ന് ഇങ്ങനെ ഷഅബാൻ 15-ന് കൂടുതൽ ഇബാദത്തുകൾ എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവ് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ഇമാം അബൂബക്കർ അത്തുർത്തൂശി റഹ്മഹുല്ലാ, ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ് ഇമാം അബൂബക്കർ അത്തുർത്തൂശി. അദ്ദേഹത്തിന്റെ അൽ ഹവാദിസ് വൽ ബിദഅ എന്ന പുസ്തകത്തിൽ പറയുന്നു, അൻ സയ്ദ് ഇബ്നു അസ്ലം, സയ്ദ് ഇബ്നു അസ്ലം താബിഈ പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നു, മാ അദ്റക്നാ അഹദൻ മിൻ മശയഖതിന വലാ ഫുഖഹാഇന യൽതഫിതു ഇലൽ നസ്ഫ് മിൻ ഷഅബാൻ. നമ്മുടെ ഷെയ്ഖുമാരിൽ നിന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നും ആരും ഞാൻ കണ്ടിട്ടില്ല, യൽതഫിതു ഇലൽ നസ്ഫ് മിൻ ഷഅബാൻ, ഷഅബാൻ 15-ലേക്ക് അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുമായിരുന്നില്ല. ദാര പറയാണ് താബിഈ പണ്ഡിതൻ. ഇങ്ങനെ അദ്ദേഹം പറയുന്നു, വലാ യൽതഫിതു ഇലൽ ഹദീസ് മഖ്ഹൂൽ, മഖ്ഹൂൽ എന്ന ഷാമിക്കാരനായ ആ പണ്ഡിതൻ ഉദ്ധരിക്കുന്ന ഹദീസിലേക്കും അവർ തിരിഞ്ഞ് നോക്കുകയില്ലായിരുന്നു. ഇമാം മഖ്ഹൂലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു എതിരായ അഭിപ്രായം പ്രകടിപ്പിച്ചത്. എന്നാൽ ബഹുഭൂരിപക്ഷം താബിഈങ്ങളും അതിനു മുമ്പ് സഹാബത്തുകൾക്ക് ഈ വിഷയം അറിയുക പോലും ഇല്ല. വലാ യറൗന ലഹ ഫദ്ലൻ അലാ മാ സിവാഹ, ഷഅബാൻ 15-ന് മറ്റു രാവുകളേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നില്ല എന്ന് ഇമാം അബൂബക്കർ തുർത്തൂശി സയ്ദ് ഇബ്നു അസ്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്ന് പറയുന്നത് അത് സുന്നത്താണ്. അതായത് ഷഅബാൻ 15-ന് പ്രത്യേകം നൽകാതെ ഷഅബാൻ മാസം നോമ്പെടുക്കുക എന്ന് പറയുന്നത് അത് സുന്നത്തിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അതിൽ 15 ഉൾപ്പെട്ടാൽ കുഴപ്പമില്ല. പക്ഷെ 15-ന് മാത്രം ഒരു പ്രത്യേകം നൽകിക്കൊണ്ട്, നമ്മൾ നാട്ടിൽ പറയാറുള്ളത് ബറാത്ത് നോമ്പ് എന്നല്ലേ, ആ ബറാത്ത് നോമ്പ് എന്ന നിലക്ക് നോൽക്കുന്നതിലാണ് പ്രശ്നം. ആയിഷ ബിബി പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, വമാ റഅയ്തുഹു ഫീ ഷഹ്റിൻ അക്തറ മിൻഹു സിയാമൻ ഫീ ഷഅബാൻ, ഷഅബാൻ മാസത്തേക്കാൾ കൂടുതൽ റമദാൻ മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്ന ഒരു മാസമായിട്ട് ഞാൻ വേറെ മാസത്തെ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാറുള്ളത് ഇത് മാസത്തിലാണ്, ഷഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കുന്ന സമ്പ്രദായം ഒരു മനുഷ്യനുണ്ട്. അയാൾ അങ്ങനെ ഷഅബാൻ മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ നോറ്റ് കഴിഞ്ഞാലും അവിടെയും പ്രശ്നം വരുന്നില്ല. ഇവിടെ തഖ്സീസാണ് ബിദഅത്തിന് കാരണമാകുന്നത്. അങ്ങനെ കുറെ ഇബാറത്തുകളൊക്കെ വായിക്കാനുണ്ട്. ഏതായാലും ഇതിൽ ഈ കൂട്ടത്തിൽ പറയാനുള്ളത് ഷാബാൻ 15-നാണ് ഖുർആൻ അവതീർണമായത് എന്ന ഒരു തെറ്റിദ്ധാരണ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന സൂറത്ത് ദുഖാന്റെ ആയത്തുണ്ട്. ഒരു അനുഗ്രഹീതമായ രാവിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് ഷാബാൻ 15-നെയാണെന്ന് ചിലർ പറയാറുണ്ട്. മനസ്സിലായില്ലേ? ഇബ്നു കഥീർ പറയുന്നു തഫ്സീറിൽ, ഒമൻ ഖാല ഇന്നഹ ലൈലത്തു നിസ്ഫു മിൻ ഷഅബാൻ. സൂറത്ത് ദുഖാനിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കഥീർ പറയുന്നു, വല്ലവനും ഇത് ഇതുകൊണ്ട് ഷഅബാൻ 15-ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വാദിച്ചാൽ ഫഖദ് അബഅദ അൻ-നുജഅ, അവൻ സത്യത്തിൽ നിന്ന് വളരെ വിദൂരമായിരിക്കുന്നു എന്ന് ഇമാം ഇബ്നു കഥീർ തഫ്സീറിൽ പറയുന്നു. ഏതായാലും സഹോദരന്മാരെ, നമുക്ക് സുന്നത്തായ കാര്യങ്ങൾ ധാരാളമുണ്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ബിദഅത്തുകൾ ചെയ്യാൻ സമയവുമില്ല, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ബിദഅത്ത് ചെയ്താൽ അത് അതിന് കൂലിക്ക് പകരം ദോഷമാണ്, തിന്മകളാണ് ഉണ്ടാവുക. മാത്രമല്ല ഈ ബിദഅത്ത് ചെയ്ത് 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 അവസാനം അത് ശിർക്കിലേക്ക് എത്താനും സാധ്യതയുണ്ട്. കാരണം ശിർക്ക് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അപകടകരമായ മേഖല ഏതാണ്? ബിദഅത്തിന്റെ മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുകൊടുക്കുക. ഇൻഷാ അല്ലാ സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിക്കുവാനും യഥാർത്ഥ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.